2025 സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. വിദ്യാഭ്യാസ രംഗത്ത് വിവേചനം, പ്രതിസന്ധി ഒഴിയാതെ എയ്ഡഡ് മേഖല. റവറർ ഡോക്ടർ വർക്കി ആറ്റവർത്ത് എഴുതുന്നു. രാജഭരണകാലം മുതൽ കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖല വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. സമീപകാല പ്രതിസന്ധികളായ സംരക്ഷിത അധ്യാപക നിയമനം, കോവിഡ് കാലയളവിലെ നിയമന സ്ഥാനക്കയറ്റ നിരോധനം, കേട്ടറ്റ് കർശനമാക്കൽ, ഭിന്നശേഷി സംവരണം തുടങ്ങിയവയ്ക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. കേരള നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ച് കേരളത്തിൽ ആകെയുള്ള 12,644 സ്കൂളുകളിൽ 2,277 സ്കൂളുകൾ എയ്ഡഡ് മേഖലയിലും 4,504 സ്കൂളുകൾ സർക്കാർ മേഖലയിലും 863 സ്കൂളുകൾ അൺഎയ്ഡഡ് മേഖലയിലുമാണ്. ഭൂരിപക്ഷം സ്കൂളുകളും അധ്യാപകരും എയ്ഡഡ് മേഖലയിലായതുകൊണ്ട് അവിടെയുണ്ടാകുന്ന പ്രതിസന്ധികൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ മുഴുവൻ കലുഷിതമാക്കും. ഭിന്നശേഷി സംവരണം. 1996 ഫെബ്രുവരി മുതൽ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ 3%, 2017 ഏപ്രിൽ മുതൽ 4% ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെക്കണമെന്നതാണ് നിയമം. ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കർശനമായ നിർദ്ദേശങ്ങളോ വ്യക്തമായ മാനദണ്ഡങ്ങളോ നടപടിക്രമങ്ങളോ വിദ്യാഭ്യാസ വകുപ്പോ സാമൂഹ്യക്ഷേമ വകുപ്പോ 2022 ജൂൺ വരെ നൽകിയിരുന്നില്ല. 1996 മുതലുള്ള സംവരണം നടപ്പിലാക്കണമെന്ന് 2022 നിർദ്ദേശിക്കുന്നത്. ഭിന്നശേഷി സംവരണ കേസ് സുപ്രീംകോടതിയിൽ വന്നപ്പോൾ എയ്ഡഡ് മാനേജ്മെന്റുകളൊന്നും അതിനെ എതിർത്തിരുന്നില്ല. 1996 മുതൽ എന്നുള്ള മുൻകാല പ്രാബല്യം ഒഴിവാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. ബാക്ക് ലോഗ് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ അതത് സംസ്ഥാന സർക്കാരിനെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചപ്പോൾ ബാക്ക് ലോഗ് ഒഴിവാക്കാനാവില്ലെന്നാണ് പറഞ്ഞത്. വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയ 2022 ജൂൺ മുതൽ ഉണ്ടാകുന്ന ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് മാനേജ്മെന്റുകൾ അറിയിച്ചപ്പോഴും 2018-ഉം 2021-ഉം ഇടയിലാണ് ഒഴിവുകൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതെന്ന് സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായി. അതുകൊണ്ട് 2018-ഉം 2021-ഉം ഇടയിലുണ്ടായ ഒഴിവുകൾ നിയമിതരായവരെ 2022-ൽ മാറ്റുകയോ പുറത്താക്കുകയോ ചെയ്ത് ഈ തസ്തികകൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാനേജ്മെന്റുകൾ മാറ്റിവെച്ചു. മിക്കവാറും എല്ലാ മാനേജ്മെന്റുകളും റോസ്റ്റർ രജിസ്റ്റർ പ്രകാരം ഭിന്നശേഷിക്കാർക്ക് നൽകേണ്ട മുഴുവൻ ഒഴിവുകളും അവർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ ആവശ്യത്തിന് ഭിന്നശേഷിക്കാരെ ലഭ്യമല്ലാത്തതിനാൽ എല്ലാ ഒഴിവുകളിലേക്കും നിയമനം സാധിച്ചില്ല. ഭിന്നശേഷി സംവരണം പൂർത്തീകരിക്കാത്ത മാനേജ്മെന്റുകൾ 2018-ഉം 2021-ഉം ഇടയിൽ മറ്റ് ഒഴിവുകളിൽ നിയമിതരായവർക്ക് താൽക്കാലികമായും 2021 മുതൽ നിയമിതരായവർക്ക് ദിവസവേതനത്തിലുമാണ് അംഗീകാരം നൽകുന്നത്. NSS വേണ്ടി ലഭിച്ച വിധി. ആവശ്യത്തിന് ഭിന്നശേഷിക്കാരെ ലഭിക്കാതെ വരികയും മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ NSS ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീംകോടതിയെയും സമീപിച്ചു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒഴിവുകൾ മാറ്റിവെച്ചാൽ മറ്റ് ഒഴിവുകളിൽ നിയമിതരായവർക്ക് സ്ഥിരാംഗീകാരം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. NSSനും സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും വിഭാഗങ്ങൾക്കും ബാധകമാക്കിയാണ് കോടതി വിധിയുണ്ടായത്. NSSന് അനുകൂലം ആയുണ്ടായ വിധി എല്ലാവർക്കും ബാധകമാക്കി ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കാത്തലിക് സ്കൂൾസ് മാനേജ്മെന്റ് കൺസോർഷ്യവും മാനേജ്മെന്റുകളും സർക്കാരിനെ സമീപിച്ചെങ്കിലും കോടതി വിധി NSSന് മാത്രം ബാധകമാക്കിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. NSSന് ലഭിച്ച ആനുകൂല്യം തങ്ങൾക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൺസോർഷ്യം ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അത് പരിഗണിക്കാനാണ് 2025 ഏപ്രിൽ 7 വിധിയിലൂടെ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി വിധിയുടെ 4 കാലാവധി തീരാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ 2025 ആഗസ്റ്റ് 31 NSSന് കൊടുത്ത ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്ക് നൽകാനാവില്ലെന്നാണ് സർക്കാർ ഉത്തരവിട്ടു. കോടതി വിധി ഉണ്ടായിട്ടും അത് നൽകാതിരിക്കുന്നതിനും ഒരു സമുദായത്തിന് ലഭിച്ച അവകാശം മറ്റൊരു സമുദായത്തിന് കൊടുക്കാതിരിക്കുന്നതും നീതി നിഷേധവും സാമുദായിക വേർതിരിവുമാണ്. അധിക തസ്തിക. 2021 പുറത്തിറക്കിയ 4/21 ഉത്തരവ് പ്രകാരം അധിക തസ്തികയിൽ 2016 മുതൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവിന്റെ തീയതി മുതൽ നോഷണലായും തുടർന്ന് ശമ്പളത്തോടുകൂടിയും അംഗീകാരം ലഭിച്ചു. എന്നാൽ 2016 മുതൽ 2021 വരെ അധിക തസ്തികയിൽ ജോലി ചെയ്ത ആയിരക്കണക്കിന് അധ്യാപകർക്ക് ഇന്നും ശമ്പളം ലഭിച്ചിട്ടില്ല. കൂലി കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുകയെന്ന തത്വമാണ് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ കാര്യത്തിൽ പിന്തുടരുന്നത്. നിർബന്ധിത കേറ്ററ്റ്. കേരളത്തിൽ 2012 മുതൽ കേറ്ററ്റ് നിർബന്ധമാക്കിയാലും 2019-20 വരെ നിയമിതരായവർക്ക് അത് പാസ്സാകുന്നതിന് 2021 മെയ് വരെ സമയം അനുവദിച്ചിരുന്നു. എന്നാൽ ഈ വർഷം സെപ്റ്റംബർ 1 സുപ്രീംകോടതി വിധി പ്രകാരം എല്ലാവർക്കും കേറ്ററ്റ് നിർബന്ധമാക്കി. സർക്കാർ അനുവദിച്ച ഇളവനുസരിച്ചാണ് അധ്യാപകർ കേറ്ററ്റ് ഇല്ലാതെ ജോലിയിൽ പ്രവേശിച്ചതും അവരിൽ പലരും ഇപ്പോഴും ജോലിയിൽ തുടരുന്നതും. എന്നാൽ പുതിയ വിധി അനുസരിച്ച് കേറ്ററ്റ് ഇല്ലാതെ ജോലിയിൽ തുടരുന്ന ആയിരക്കണക്കിന് അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും. സുപ്രീംകോടതിയിൽ കേസിന് പോയവർ വസ്തുത വേണ്ട വിധത്തിൽ കോടതിയെ ധരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ സ്ഥിതി വിശേഷത്തിന് ഒരു കാരണം. ആയതിനാൽ സർവീസിലുള്ള ആയിരക്കണക്കിന് അധ്യാപകരെ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെയും സുപ്രീംകോടതിയെയും സമീപിക്കേണ്ടതാണ്. ഒരു നിയമനാംഗീകാരത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രേഖകളും സർട്ടിഫിക്കറ്റുകളും പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. നിയമനം ലഭിച്ച 6-7 വർഷങ്ങൾ കഴിഞ്ഞാലും പലപ്പോഴും അംഗീകാരവും ശമ്പളവും ലഭിക്കാറില്ല. ഫയൽ തീർപ്പാക്കൽ അദാലത്തിൽ സംഭവിക്കുന്നത് ഓഫീസുകളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ നിരസിക്കലാണ്. എയ്ഡഡ് സ്കൂൾ അധ്യാപിക തസ്തിക ആകർഷണീയമല്ലാതാക്കി തീർക്കുകയാണ് ലക്ഷ്യമെന്ന് കരുതുന്നു. എയ്ഡഡ് സ്കൂളുകൾക്ക് യാതൊരു ആനുകൂല്യവും നൽകുന്നില്ല. സ്കൂൾ സുരക്ഷയുടെ ഭാഗമായി നല്ല സ്കൂൾ കെട്ടിടം, ചുറ്റുമതിൽ തുടങ്ങി 100-ലധികം സുരക്ഷാ ക്രമീകരണങ്ങൾ സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ചെറിയ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് മതിയായ എണ്ണം കുട്ടികളില്ലാത്ത സ്കൂളുകളിൽ, ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാക്കുന്ന ഈ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റുകൾ ഏറ്റെടുക്കുന്നത്? മുൻ സർക്കാർ കൊട്ടിയാഘോഷിച്ച പദ്ധതിയാണ് സ്കൂളുകൾക്കുള്ള ചലഞ്ച് ഫണ്ട്. പുതിയ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് മാനേജ്മെൻറ് ചെലവഴിക്കുന്നത് അത്ര തുക തന്നെ സർക്കാരും നൽകണമെന്നതാണ് ചലഞ്ച് ഫണ്ട്. ചലഞ്ച് ഫണ്ടിൽ നിന്ന് പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ അനുമതിയോടെ മുഴുവൻ തുകയും മുടക്കി പണിത പല സ്കൂൾ കെട്ടിടങ്ങളും 5-6 വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ ഒരു പൈസ പോലും മാനേജ്മെൻറ്റിന് ലഭിച്ചില്ല. ഇപ്പോൾ ചലഞ്ച് ഫണ്ട് നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. എയ്ഡഡ് സ്കൂൾ അധ്യാപകർ യോഗ്യതയില്ലാത്തവരാണെന്നും മറ്റ് ചിലർ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചവരാണെന്നുമുള്ള ആക്ഷേപം നിലവിലുണ്ട്. അതിനാൽ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം PSC വിടണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ അധ്യാപക തസ്തികയ്ക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകളുള്ളവരെ മാത്രമാണ് മാനേജ്മെൻറ്റുകൾ നിയമിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളോട് സർക്കാർ കാണിക്കുന്ന പക്ഷപാതപരമായ സമീപനം നീതിക്ക് ചേർന്നതല്ലെന്ന് വേദനയോടെ അറിയിക്കട്ടെ. കേരള എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ് ലേഖകൻ.